ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം പുരോഗമിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിൽ പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം നടത്തി കരസേന. പാക് ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് 8 സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തി ദേശീയ അന്വേഷണ ഏജൻസി. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. ആഗോളതലത്തിൽ പാലിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക ക്ഷീരദിനം. IPL ക്രിക്കറ്റിൽ 2 ക്വാളിഫയറിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് അനുസൃതമായി പാർലമെന്റ് അംഗങ്ങളടങ്ങുന്ന 7 സർവകക്ഷി സംഘം ആശയവിനിമയ പരിപാടികളുമായി വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം തുടരുന്നു. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ലണ്ടനിലെത്തി. NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം അഡിസ് അബാബയിൽ ആഫ്രിക്കൻ യൂണിയന്റെ സമാധാന സുരക്ഷാ കൌൺസിലുമായി ചർച്ച നടത്തി. ശിവസേന MP ഡോ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന സംഘം സിയറ ലിയോൺ സന്ദർശനം പൂർത്തിയാക്കി ലൈബീരിയയിലാണ്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാഡ്രിഡിലെത്തി. BJP MP ബൈജയൻ ജയ് പാണ്ഡെയെ നയിക്കുന്ന സംഘം അൽജീരിയയിലും JDU MP സഞ്ജയ് കുമാർ ഝായുടെ സംഘം ക്വാലലംപൂരിലും സന്ദർശനം തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബ്രസീലിലെത്തി. ലോകരാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
On the whole, we've had some very good results. My team has been fully participating in everything. We are all equal participants in this venture. And here in Brazil, we're looking forward to having some very solid constructive discussions. Brazil is a major power in the region. It's a BRICS partner of ours. We've elevated our relationship to a strategic partnership going back to 2006. So it's a country that really matters to us. We then have meetings in Brazil all day, and then we proceed to Washington, which will be the final leg of our journey.
രാജ്യത്തിന്റെ വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം കരസേന നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. പൊഖ്രാൻ ജോഷിമൺ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രകടനക്ഷമത പൂർണ്ണമായും വിലയിരുത്തുന്ന വിധത്തിൽ പോരാട്ട സമാന സാഹചര്യങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആഗ്ര, ഗോപാൽപൂർ എന്നിവിടങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ അവലോകനങ്ങളും നടക്കും. സായുധ സേനകളുടെ ആധുനികീകരണം ലക്ഷ്യമിട്ട് ആയുധ വാങ്ങലുമായി ബന്ധപ്പെട്ട കാലതാമസം കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയം. ആയുധ വാങ്ങലുമായി ബന്ധപ്പെട്ട 2020 ചട്ടങ്ങൾ ഇതിനായി പരിഷ്കരിച്ചു വരികയാണെന്നും ഏകദേശം 69 ആഴ്ചകളുടെ കുറവ് ഇതിലൂടെ ഉണ്ടാകുമെന്നും മന്ത്രാലയ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസമായ നൊമാഡിക് എലിഫന്റിന്റെ 17th പതിപ്പ് മംഗോളിയയിലെ ഉലാൻ ബട്ടറിൽ ആരംഭിച്ചു. ഈ മാസം 13 വരെ നടക്കുന്ന അഭ്യാസത്തിൽ ഇന്ത്യയും മംഗോളിയയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന പ്രതിരോധ സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തും. പാക് ബന്ധമുള്ള ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് 8 സംസ്ഥാനങ്ങളിലായി 15 സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി തെരച്ചിൽ നടത്തി. ഡൽഹി, മുംബൈ, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സുമായി ബന്ധമുള്ള പ്രതികളുടെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി NIA പ്രസ്താവനയിൽ പറഞ്ഞു. നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. ഇന്ത്യയിൽ ചാരവൃത്തി നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുകയും 2023 മുതൽ രഹസ്യവിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. നാഗാലാന്റിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ 7 നിയമസഭാംഗങ്ങളും ഭരണകക്ഷിയായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയിൽ ചേർന്നു. ഇതോടെ 60 സംസ്ഥാന നിയമസഭയിൽ NDPPയുടെ അംഗങ്ങൾ 32. NCP അംഗങ്ങൾ സമർപ്പിച്ച ലയനാപേക്ഷ നിയമസഭാ സ്പീക്കർ ഔദ്യോഗികമായി അംഗീകരിച്ചതായി പാർലമെന്ററികാര്യമന്ത്രിയും മുതിർന്ന NDPP നേതാവുമായ KG കേന്യ മാധ്യമങ്ങളെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മധ്യവേനലവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം പുരോഗമിക്കുന്നു. LDF പ്രചാരണത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള മണ്ഡലം കൺവെൻഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി എം സുരാജ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജിനെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അടുത്ത 4 ദിവസം വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോക ക്ഷീരദിനം. ആഗോളതലത്തിൽ പാലിന്റെ പ്രാധാന്യവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും എടുത്തു കാണിക്കുന്നതിനായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഒരു റിപ്പോർട്ട്.
പ്രതിവർഷം 239.9 ദശലക്ഷം ടൺ പാൽ ഉൽപാദനം നടത്തുന്ന ഇന്ത്യ ഇപ്പോൾ ആഗോള പാലുൽപാദനത്തിന്റെ 1/4 സംഭാവന ചെയ്യുന്നു. ഇന്ത്യയിലെ പാലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. രാജ്യത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ 7.5% സംഭാവന ചെയ്യുന്ന ഗുജറാത്ത് പ്രതിവർഷം 18 ദശലക്ഷം ടണ്ണിലധികം പാൽ ഉൽപാദിപ്പിക്കുന്നു. ദേശീയ പാലുൽപാദനം പ്രതിവർഷം 5.7% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. നൂതന പ്രജനന സാങ്കേതിക വിദ്യകൾ കന്നുകാലികളുടെ ഇനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പാൽ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും കർഷകരെ ശാക്തീകരിക്കുന്നു. അമുൽ പോലുള്ള സഹകരണ ഭീമന്മാരുടെ പിന്തുണയും കന്നുകാലി കർഷകരുടെ പ്രതിബദ്ധതയും ഗുജറാത്തിലെ ക്ഷീരമേഖലയ്ക്ക് കരുത്തേകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ ഇന്നലെ കർഷക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിൽ 19 ജില്ലയിൽ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. കാർഷിക ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയിലൂടെ കാർഷിക മേഖലയുടെ ആധുനികവത്കരണത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് ക്യാമ്പയിൻ അടയാളപ്പെടുത്തുന്നത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 25-ാമത് പതിപ്പ് ഇന്ന് രാജ്യമെമ്പാടും പ്രത്യേക തിരങ്കാ റാലിയായി ആഘോഷിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ പരിപാടിക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ 2000-ലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കായിക വിനോദ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ 2-ാം ക്വാളിഫയറിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഈ മത്സരത്തിലെ വിജയികൾ ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഫ്രഞ്ച് ക്ലബ് പാരീസ് സെയിന്റ് ജർമൈന്. കലാശപ്പോരാട്ടത്തിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് PSG തോൽപ്പിച്ചത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഇന്നലെ രാത്രിയായിരുന്നു മത്സരം. ക്ലബിന്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് ഇത്. ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ചും ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറും ഫ്രഞ്ച് ഓപ്പണിന്റെ 4-ാം റൌണ്ടിൽ പ്രവേശിച്ചു. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം എന്ന റെക്കോർഡ് ലക്ഷ്യമിട്ട ജോക്കോവിച്ച് ഓസ്ട്രിയൻ താരത്തെ 6-3, 6-4, 6-2 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ മാഡിസൺ കീസ് സോഫിയ കിന്നിനെ പരാജയപ്പെടുത്തി. കൊൽക്കത്തയിലെ ന്യൂടൌണിൽ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ പുതിയ കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ വടക്കുകിഴക്കൻ മേഖലയിലെ സങ്കീർണമായ കേസുകളിൽ സമഗ്രമായ സമീപനത്തെ പിന്തുണയ്ക്കാൻ പുതിയ ലബോറട്ടറി സഹായിക്കുമെന്ന് ശ്രീ ഷാ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി ഇന്നലെയാണ് കൊൽക്കത്തയിൽ എത്തിയത്. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിലയിൽ 24 രൂപ കുറച്ച് എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ നിരക്കുകളിൽ മാറ്റമില്ല. സിക്കിമിൽ മണ്ണിടിച്ചിൽ മൂലം പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മംഗൻ ജില്ലയിലെ ലാച്ചനിലും ലാച്ചുങ്ങിലും ഏകദേശം 1500 വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ബംഗ്ലാദേശിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിനിടെ മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഇന്ന് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൽ കുറ്റപത്രം സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം പുരോഗമിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിൽ പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം നടത്തി കരസേന. പാക് ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് 8 സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തി ദേശീയ അന്വേഷണ ഏജൻസി. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. ആഗോളതലത്തിൽ പാലിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഇന്ന് ലോക ക്ഷീരദിനം. IPL ക്രിക്കറ്റിൽ 2-ാം ക്വാളിഫയറിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.